2022 February 20 ഞായറാഴ്ച. കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സേതുലക്ഷ്മി. ബോർഡിനെ വെട്ടിലാക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി. പ്രത്യേക ലേഖകൻ PH സനൽകുമാർ തയ്യാറാക്കിയ വികസനം തോൽക്കുന്ന രാഷ്ട്രീയ കേരളം പരമ്പരയുടെ 4 ഭാഗം. പോരായ്മകൾ പലതാണെങ്കിലും രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വാങ്ങുന്നത് കേരളമാണ്. 3 രൂപ 49 പൈസയ്ക്ക് വിൽക്കുന്നതാകട്ടെ 6 രൂപ 21 പൈസയ്ക്കും. ഇത് രണ്ടും ശരാശരി നിരക്കാണ്. ഇങ്ങനെ നോക്കിയാൽ സംസ്ഥാനത്തെ വൈദ്യുതി ബോർഡ് ലാഭത്തിലാകേണ്ടതാണ്. യൂണിറ്റിൽ ലാഭം 2 രൂപ 72 പൈസ. പക്ഷേ പാരയാകുന്നത് ഭീമമായ വിതരണ ചിലവാണ്. യൂണിറ്റിന് 2 രൂപ 85 പൈസ. ദേശീയ തലത്തിൽ ഇത് 1 രൂപ 68 പൈസ മാത്രമാണ്. ഇപ്പോൾ നമ്മുടെ പ്രവർത്തന നഷ്ടം യൂണിറ്റിന് 13 പൈസ. രാജ്യത്ത് കൂടുതൽ ജീവനക്കാരുള്ള സംസ്ഥാനവും കേരളമാണ്. 33,000 ജീവനക്കാരാണുള്ളത്. റെഗുലേറ്ററി കമ്മീഷൻ എങ്ങനെയെല്ലാം കൂട്ടിയും കിഴിച്ചും നോക്കിയിട്ടും 27,000 ജീവനക്കാർ മതി. അതുകൊണ്ട് 6,000 പേരുടെ ശമ്പള ചെലവ് പ്രവർത്തന ചെലവിലും അതിനെ അടിസ്ഥാനമാക്കിയുള്ള യൂണിറ്റ് വൈദ്യുതി നിരക്കിലും നിന്ന് കുറയ്ക്കേണ്ടി വരും. പെൻഷൻ ബാധ്യത ഒഴിവാക്കാൻ 2013 പെൻഷൻ ഫണ്ട് രൂപീകരിച്ച് ധാരണ ഒപ്പുവച്ചിട്ടുണ്ട്. അന്ന് 8,000 കോടിയായിരുന്നു അതിലേക്ക് മാറ്റേണ്ടിയിരുന്നത്. പല കാരണങ്ങളാൽ അത് നടക്കാതെ വന്നതോടെ ബാധ്യത പെരുകി 19,000 കോടിയിലെത്തി. റെഗുലേറ്ററി കമ്മീഷന്റെ ഏറ്റവും പുതിയ കണക്കിൽ അത് 21,000 കോടിയാണ്. അതിനു പുറമെയാണ് സ്ഥാപനത്തിനകത്ത് നടത്തുന്ന അഴിമതിയും കെടുകാര്യസ്ഥതയും. സ്ഥാപനം നഷ്ടത്തിലേക്ക് പോകുമ്പോൾ ശമ്പള പരിഷ്കരണം സൂക്ഷിച്ചു വേണമെന്ന സർക്കാർ നിർദ്ദേശം പോലും പാലിക്കപ്പെടുന്നില്ല. കേഡർ സംവിധാനത്തിൽ ശമ്പളം വർദ്ധിപ്പിച്ച് ബാധ്യത കൂട്ടുന്നത് ഒഴിവാക്കണമെന്ന നിർദ്ദേശവും അവഗണിച്ചായിരുന്നു വേതന പരിഷ്കരണം. അത് മറച്ചുവെക്കാനാണ് സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ 2 തവണയും ശമ്പളം പരിഷ്കരിച്ചത്. ഇക്കാര്യം CAG ഓഡിറ്റിൽ കണ്ടുപിടിച്ചതോടെ കുരുക്കിലുമായി. ഫിനാൻസ് ഡയറക്ടറും ചെയർമാനും ഒരേ വ്യക്തിയാണെന്നിരിക്കെയാണ് ഇതെല്ലാം നടന്നതെന്ന് ഓർക്കണം. മുൻ CAG ഓഫീസറായിരുന്നിട്ടും അദ്ദേഹത്തിന് ഇതൊന്നും തടയാനായില്ല. ചീഫ് എഞ്ചിനീയറുടെ ശമ്പളം 1,66,400 രൂപ. വിരമിച്ചാൽ പെൻഷൻ 83,200 രൂപ. പക്ഷേ ഭരണപക്ഷ അനുകൂല സംഘടനയ്ക്ക് പ്രിയപ്പെട്ടവനെങ്കിൽ അദ്ദേഹം വിരമിക്കേണ്ടി വരില്ല. പകരം അവരെ KCB ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ഡയറക്ടർമാരാക്കും. അവർക്ക് പെൻഷൻ കിട്ടുന്ന എത്രയോ അതിലുമേറെയോ അധിക ആനുകൂല്യമായി നൽകും. സ്ഥാപനത്തിലെ ധൂർത്തിന് ഇതൊരു വ്യത്യസ്ത മാതൃക. നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയും നികത്താൻ ജനങ്ങളുടെ മേൽ നിരക്ക് വർധന അടിച്ചേൽപ്പിക്കുകയും ചെയ്യാനൊരുങ്ങുന്ന സ്ഥാപനത്തിലാണിത് നടക്കുന്നത്. റിന്യൂവൽ പവർ കോർപ്പറേഷൻ, കെഫോൺ, യുണൈറ്റഡ് ഇലക്ട്രിക് കോർപ്പറേഷൻ, ട്രാക്കോ കേബിൾസ് ലിമിറ്റഡ്, റൂറൽ ഇലക്ട്രിക് കോർപ്പറേഷൻ, പവർ ഫിനാൻസ് കോർപ്പറേഷൻ തുടങ്ങി ഇത്തരത്തിൽ എത്രയോ സ്ഥാപനങ്ങളിൽ വിരമിച്ച KCB ചീഫ് എഞ്ചിനീയർ ഡയറക്ടറായിരുന്നുകൊണ്ട് ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുകയാണത്രേ. എന്തിനേറെ പ്രവർത്തനത്തിലല്ലാത്ത ഒഡീഷയിലെ വൈതരണി കോർപ്പറേഷൻ താപനിലയുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ വരെയുണ്ട് ഇത്തരക്കാർ. കാസർഗോഡ് പൈവേളികയിൽ സോളാർ പാർക്ക് സ്ഥാപിക്കാൻ കേന്ദ്ര അനുമതി നേടിയെടുത്തത് മുൻ UDF സർക്കാരാണ്. 1,083 ഏക്കറിൽ 200 MW സോളാർ പാർക്ക്. ചിലവ് 800 കോടി രൂപ. അതിൽ 200 കോടി കേന്ദ്ര സബ്സിഡി. പക്ഷേ ഭൂമി ഏറ്റെടുത്തതിനുശേഷം ഇടതു പാർട്ടികളും സർക്കാരും ഇടപെട്ട് അത് വകമാറ്റി. അവിടെ ITIയും ആശുപത്രിയും ഹൌസിംഗ് കോളനിയും എല്ലാം വന്നു. സോളാർ പദ്ധതി 50 MW ചുരുങ്ങി. ചിലവ് 270 കോടി മാത്രം. 200 MW എന്ന കേന്ദ്രത്തിന് നൽകിയ വാഗ്ദാനം പാലിക്കാൻ പുരപ്പുറ സോളാർ പദ്ധതിയും ആവിഷ്കരിച്ചു. അത് എങ്ങും എത്തിയതുമില്ല, നഷ്ടം മാത്രം. ഹരിതോർജ ബാധ്യത തീർക്കാത്തതിന്റെ പേരിൽ പുറമേ നിന്ന് ഹരിത വൈദ്യുതി പ്രത്യേകം കരാറുണ്ടാക്കി വാങ്ങേണ്ട സ്ഥിതിയും ഉണ്ടായി. ആ നിലയ്ക്കും നഷ്ടം. ഹൈഡൽ ടൂറിസത്തിന്റെ പേരിൽ KCB ആസ്തികൾ ഉപയോഗിക്കാനും തട്ടിയെടുക്കാനും പാർട്ടിക്കാരെയും അനുഭാവികളെയും വെച്ച് ഒരു സഹകരണ സംഘം രൂപീകരിക്കുക. അതിനുശേഷം കണ്ണായ ആസ്തികൾ ഇഷ്ടംപോലെ ഏറ്റെടുക്കാൻ സംഘം സ്വയം തീരുമാനിക്കുക. KCBയുടെയോ സർക്കാരിന്റെയോ നടപടിക്രമങ്ങൾ പാലിക്കാതെ ബന്ധപ്പെട്ട എഞ്ചിനീയറെ ഭീഷണിപ്പെടുത്തി അവ കയ്യേറുക. നടപടിക്രമങ്ങൾ അനുസരിച്ച രേഖയോ ഉത്തരവോ ആവശ്യപ്പെടുന്ന ഉദ്യോഗസ്ഥരെ പീഡിപ്പിക്കുകയോ സ്ഥലം മാറ്റുകയോ ചെയ്യുക. സഹകരണ സംഘത്തിന്റെ വരവ് ചിലവ് കണക്കുകൾ KCBക്ക് നൽകുന്നില്ല. KCB അത് റെഗുലേറ്ററി കമ്മീഷനും നൽകില്ല. KCBയുടെ ആസ്തി മറ്റു കാര്യങ്ങൾക്കുപയോഗിക്കാൻ വൈദ്യുത നിയമം സെക്ഷൻ 17 പ്രകാരം റെഗുലേറ്ററി കമ്മീഷന്റെ അംഗീകാരം വാങ്ങണം. മാത്രമല്ല ലാഭത്തിന്റെ 10% നിയമപ്രകാരം KCBക്ക് നൽകേണ്ടതുമാണ്. അതും കൊടുത്തിട്ടില്ല. അത് ക്രമക്കേടാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതാണ് തെറ്റെന്ന ഭാവം. പൊന്മുടി, ആനയിറങ്കൽ, മൂന്നാർ, മാട്ടുപ്പെട്ടി, ചെങ്കുളം, കല്ലാർകുടി, ബാണാസുര സാഗർ എന്നിവിടങ്ങളിലാണ് ടൂറിസം പദ്ധതികൾ തുടങ്ങാൻ കോഓപ്പറേറ്റീവ് ചാരിറ്റബിൾ സൊസൈറ്റികൾക്ക് മുൻ സർക്കാരിന്റെ ഭരണകാലത്ത് കരാർ നൽകിയത്. CPM നിയന്ത്രണത്തിലുള്ള സൊസൈറ്റികൾക്കാണ് ഈ കരാറുകൾ ലഭിച്ചത്. ഇവയിൽ പലതും കടലാസ് സൊസൈറ്റികളായിരുന്നു. ആനയിറങ്കലിൽ മൾട്ടി ഡൈമെൻഷണൽ തിയേറ്റർ ആൻഡ് ഹൊറർ ഹൌസിനായി കരാർ നൽകിയത് ടെൻഡർ നടപടിക്ക് 16 ദിവസം മുൻപ് മാത്രം രൂപീകരിച്ച സ്പർശം എന്ന തട്ടിക്കൂട്ട് ടൂറിസം ചാരിറ്റബിൾ സൊസൈറ്റിക്കാണ്. ആനയിറങ്കലിൽ ടൂറിസം പദ്ധതികൾ ആരംഭിക്കാൻ KCB തീരുമാനമെടുത്തതിനു ശേഷമാണ് പെരുമ്പാവൂരിലെ CPM നേതാക്കളുടെ പേരിൽ ഈ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തത്. KCBയുടെ താരിഫ് ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന തരത്തിലാക്കിക്കൂടെ എന്നാണ് റെഗുലേറ്ററി കമ്മീഷന്റെ താരിഫ് തെളിവെടുപ്പിൽ ഒരു ഉപഭോക്താവ് ചോദിച്ചത്. 300 യൂണിറ്റ് വരെ സ്ലാബ് നിരക്കിലാണ് ബില്ല്. അതായത് ഓരോ 50 യൂണിറ്റുകളും ഓരോ സ്ലാബായി കണക്കാക്കി കുറഞ്ഞ നിരക്കിലായിരിക്കും ബില്ല് തയ്യാറാക്കുക. എന്നാൽ ഉപഭോഗം യൂണിറ്റിനെ കൂടി 301 യൂണിറ്റായി പോയാൽ അത് ടെലിസ്കോപ്പിക് രീതിയിലേക്ക് മാറും. പിന്നെ 301 യൂണിറ്റിനും കൂടിയ നിരക്ക് നൽകേണ്ടി വരും. ഇതോടെ തുക 300 യൂണിറ്റിന്റെ ഇരട്ടിയോളമാകും. കോവിഡ് കാലത്ത് ജനത്തെ ഞെട്ടിച്ച നിരക്ക് സൂത്രമാണിത്. പെട്ടിക്കടക്കാരൻ കടയിൽ ഫ്രിഡ്ജ് വാങ്ങിവെച്ചാൽ പിന്നെ കൊമേഴ്സ്യൽ ഉപഭോക്താവും. അതോടെ നിരക്ക് കുത്തനെ കൂടും. ഇതും പരിഷ്കരിക്കേണ്ടതല്ലേ?